ഗ്ലാമർ വേഷങ്ങളും ചെയ്യും. രസ്നപവിത്രനുമായി എസ് സനൽകുമാർ നടത്തിയ അഭിമുഖം. വിവാഹശേഷം വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുന്ന രസ്ന പവിത്രൻ പറയുന്നു, നീ ഭയങ്കര മടിച്ചയാണ്, പുതിയ ഫോട്ടോയൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല, സിനിമാ താരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതി പോലും നീ ചെയ്യാറില്ല. അടുത്ത കൂട്ടുകാരൊക്കെ രസ്നയോട് പതിവായി പറയാറുള്ള പരാതിയാണത്. ഞാൻ അഭിനയിക്കുന്ന ഡാലിനും വീട്ടുകാർക്കും ഇഷ്ടമാണ്, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ചെന്നു കയറാൻ സാധിച്ചതിന്റെ ഭാഗ്യമാണ്, രസ്ന പറയുന്നു. ഊഴത്തിൽ പൃഥ്വിരാജിന്റെയും ജോമോന്റെ സുവിശേഷങ്ങളിൽ ദുൽഖറിന്റെയും അനിയത്തിയായാണ് രസ്ന പവിത്രനെ പ്രേക്ഷകർക്ക് പരിചയം. എയർ ഏഷ്യയിലെ ഉദ്യോഗസ്ഥനായ ഡാലിൻ സുകുമാരനെ 5 വർഷം നീണ്ട പ്രണയത്തിനോടൊരു വിവാഹം കഴിച്ച രസ്ന ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വൈറലായ ഗ്ലാമറസ് ചിത്രങ്ങൾ കണ്ട് രസ്നയോട് ചോദിച്ചു, തിരിച്ചുവരവിൽ ഗ്ലാമർ വേഷങ്ങളാണോ ഫോക്കസ്? ചോദ്യം കേട്ട് രസ്ന ചിരിച്ചു. ഒരു തീം ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. ബത്ത് ടബിൽ വെച്ചുള്ള ഒരു ഷൂട്ടിൽ മൂടിപ്പൊതിഞ്ഞ വേഷം ധരിക്കാൻ പറ്റില്ലല്ലോ. അനീതികുട്ടി എന്ന ഇമേജും എന്നെ അങ്ങനെ മോഡേൺ വേഷത്തിൽ കണ്ടിട്ടില്ലാത്തതും കൊണ്ടായിരിക്കാം പലർക്കും അതിശയം തോന്നിയത്. എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടി കാല് കാണിച്ചെന്ന് പറഞ്ഞ് ഭൂകമ്പം ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. സിനിമയിൽ നാടൻ വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ചെയ്യാം, ഗ്ലാമറിന് വേണ്ടി ഗ്ലാമർ ചെയ്യാൻ എന്തായാലും തയ്യാറല്ല. കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം 1 വർഷമായി. കല്യാണം കഴിച്ച സമയത്തും സിനിമയിൽ തുടരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഇപ്പോഴും സിനിമ തന്നെയാണ് എന്റെ ഫോക്കസ്. സിനിമയിലേക്ക് തിരിച്ചു വരാൻ 1 വർഷം കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? കല്യാണം കഴിഞ്ഞ് ഞാൻ ബംഗളൂരുവിലേക്ക് പോയി. ഡാലിൻ അവിടെ എയർപോർട്ടിലാണ് ജോലി. എയർ ഏഷ്യയിൽ ബംഗളൂരു ദേവനഹള്ളിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നാട്ടിൽ ആലുവയിലാണ് ഡാലിന്റെ നാട്, ഞാൻ കണ്ണൂരും. ഡാലിൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. ലീവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ 2 കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ചിലവഴിച്ചത്. അതിനിടയിൽ കൊറോണ വന്നു. ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഹണിമൂൺ പോലും ആഘോഷിച്ചിട്ടില്ല. രസ്നയുടേത് പ്രണയവിവാഹമായിരുന്നില്ല. അതെ, ഡാലിൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഞാൻ അത്ര ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഞാനിട്ട ഒരു ഫോട്ടോയ്ക്ക് ഡാലിൻ കമന്റ് ചെയ്തത്. ഞാൻ ആ കമന്റിന് മറുപടി നൽകി. അങ്ങനെ ചാറ്റിംഗ് തുടങ്ങി. പിന്നീട് ഫോൺ നമ്പർ കൈമാറി. നന്നായി സംസാരിക്കുന്ന ആളാണ് ഡാലിൻ. ചാറ്റ് ചെയ്യുമ്പോൾ തോന്നിയ പോസിറ്റീവ്നെസ് തന്നെ ഡാലിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നി. ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത മിതഭാഷിയായ ഒരാൾ. എന്നാൽ തമാശകൾ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് സിനിമയും കടന്നു വരുമായിരുന്നു. ഞാൻ സുരേഷ് ഗോപിയുടെ വലിയ ഫാനാണ്. ഡാലിനും അതെ. മണിച്ചിത്ര താഴിലെ ഗംഗെ എന്ന സുരേഷ് ഗോപി ഡയലോഗൊക്കെ ഞാൻ അനുകരിക്കുമായിരുന്നു. ഡാലിനും സുരേഷ് ഗോപി ഡയലോഗുകൾ അനുകരിച്ച് എന്നെ ചിരിപ്പിക്കുമായിരുന്നു. രാവിലെ 6 മണിക്കൊക്കെ ഞങ്ങളുടെ ഫോൺ വിളി തുടങ്ങുമായിരുന്നു. സംസാരം ചിലപ്പോൾ 2-2.5 മണിക്കൂറൊക്കെ നീളും. അങ്ങനെ ചേച്ചി ശ്രദ്ധിച്ചു. നിത്യ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഒരു ദിവസം ചേച്ചിക്ക് ഫോൺ കൊടുത്തു. ചേച്ചിയും ഡാലിനുമായി സംസാരിച്ചു. ഡാലിനെ നേരിൽ കണ്ടത്? ഡാലിൻ എന്ന ഹൈദരാബാദിലായിരുന്നു ജോലി. ഞാൻ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാലിൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഡാലിൻ ഉണ്ടായിരുന്നു. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അന്നാണ് ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടത്. വളരെ ഫോർമലായിട്ടായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. ഡാലിൻ അല്പം മസിലുപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം പഞ്ചാര വർത്തമാനമൊന്നും പറയാത്തൊരു മെച്യൂർഡ് പ്രണയമായിരുന്നു ഞങ്ങളുടേത്. മൗനമെന്ന സിനിമയിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മുല്ലനേഴ് സാറിനും മാടമ്പ് കുഞ്ഞൂട്ടൻ സാറിനും എം ജെ രാധാകൃഷ്ണൻ സാറിനും ഒക്കെ ഒപ്പമുള്ള ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോയ്ക്കാണ് ഡാലിൻ ആദ്യമായി കമന്റ് ചെയ്തത്, വൗ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആദ്യ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? മൂകാംബിയയിലെ മഞ്ജുനാഥ് അടികയുടെ അടുത്ത് ആ സിനിമയുടെ സംവിധായകൻ സുരേഷ് മച്ചാട് സംഘവും തിരക്കഥ പൂജിക്കാൻ വന്നു. തിരുമേനി എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹത്തിന് ഞാൻ മോളെ പോലെയാണ്. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള കാര്യം തിരുമേനിക്കറിയാം. സുരേഷ് മച്ചാടിനോട് തിരുമേനിയാണ് എന്റെ കാര്യം പറഞ്ഞത്. അവർ ആഗ്രഹിക്കുന്ന നായികയുടെ രൂപഭാവങ്ങൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ആ സിനിമയിലെ നായികയെ എന്നെ കാസ്റ്റ് ചെയ്തു. മൗനം കഴിഞ്ഞ വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് ഊഴവും ജോമോന്റെ സുവിശേഷങ്ങളും ആമിയും ഒക്കെ ചെയ്തത്. തമിഴിലും നായികയായല്ലോ. ഞാൻ ആദ്യമായി ചെന്നൈയിൽ വെച്ചാണ് ഒരു പോർട്ട്ഫോളിയോ ചെയ്തത്. വസന്താൻ കോ നിർമ്മിച്ച സിനിമയിൽ നായികയായി. അങ്ങനെ ചാൻസ് കിട്ടി. തെരിയാതെ ഉന്നെ കാതലിച്ചിട്ടൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. നിർമ്മാതാവിന്റെ മകൻ വിജയ് വസന്തായിരുന്നു നായകൻ. നിർമ്മാതാവും വസന്താൻ കോയുടെ ഉടമയുമായ വസന്ത് ഈയിടെ കോവിഡ് ബാധിച്ച് മരിച്ചു.